بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين، أما بعد، إذا السماء انفطرت أن سورتنا تفسير عن ذلك البرج والنظر الله ഈ സൂറത്തിൽ ഖിയാമത്ത് നാളിലെ കൽബുള്ള ഏതൊരാൾക്കും ഭയപ്പാട് തോന്നുന്ന കാര്യങ്ങൾ സൂചിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകം ഖിയാമത്ത് നാളിലെ കാര്യങ്ങൾ കണ്ണുകൊണ്ട് കാണുന്നതുപോലെ കാണാൻ ഒരാൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അയാൾ ഇത് സമാവും ശക്കാത്ത وإذا السماء انفطرت وإذا الشمس كورت എന്നീ സൂറത്തുകൾ ഓതിക്കൊള്ളട്ടെ എന്നാണ് പറഞ്ഞത്. ഈ ഭീതിതമായ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, യൗമ തറൗനഹ തദ്ഹലു കുല്ലു മുർദഅത്തിൻ അമ്മ അർദഅത് വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ വതറ الناس സുകാര വമാ ഹും ബിസുകാര ولكن عذاب الله شديد. الله പറഞ്ഞു, യൗമ തറൗനഹ, അത് കാണുന്ന നാളിൽ, നിങ്ങൾ അത് കാണുന്ന നാളിൽ, തദ്ഹലു, അശ്രദ്ധയായി പോകുന്നതാണ്. കുല്ലു മുർദഅത്തിൻ അമ്മ അർദഅത്, മുലയൂട്ടുന്നവളെല്ലാം അവൾ മുലയൂട്ടുന്ന തന്റെ കുഞ്ഞിനെ കുറിച്ച് അശ്രദ്ധയായി പോകുന്നതാണ്, അതിനെ ശ്രദ്ധിക്കാൻ തോന്നുകയില്ല. കാരണം അതിനേക്കാളും ഭീതിതമാണ്, ഭയാനകരമാണ് കാര്യം. വതദഉ കുല്ലു ദാതി ഹംലിൻ ഹംലഹ, ഗർഭിണികളെല്ലാം അവൾ ഗർഭം ചുമന്നത് പ്രസവിച്ചു പോകും. വതറ അന്നാസ സുകാറ വമാ ഹും ബിസുകാറ, ജനങ്ങളെയൊക്കെ ഒരു സക്കറ അഥവാ മത്ത് ബാധിച്ചതുപോലെ, ലഹരി ബാധിച്ചതുപോലെ നീ കാണും. ഒമാ ഹുംബി സുക്കാറ, യഥാർത്ഥത്തിൽ അവർക്ക് സക്കറത്ത് ബാധിച്ചതല്ല. വലക്കിന്ന അജാബ് അള്ളാഹി ഷദീദ്, അള്ളാഹുവിന്റെ അജാബ് അത് ഷദീദാണ്, വളരെ കടുത്തതാണ്. ഈ ഖിയാമത്ത് നാളിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഇദ സമാഉൻ ഫതറത് വഇദൽ കവാകിബു തസറത് وإذا البحار فجرت وإذا القبور بعثرت علمت نفس ما قدمت وأخرت السماء انفطرت سماء الله ودانيച്ചിട്ടുള്ള ആകാശങ്ങൾ അത് പൊട്ടിപ്പിളർന്നു പോയാൽ. وإذا الكواكب انتثرت, ആകാശങ്ങൾക്ക് സൗന്ദര്യമായും അലങ്കാരമായും ആളുകൾക്ക് വഴികാട്ടിയായും പിശാചുക്കളെ എറിഞ്ഞോടിക്കാനുള്ളതായും അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ള നുജൂം, കവാകിബ്, നക്ഷത്രങ്ങൾ അത് ഉതിർന്ന് താഴേക്ക് വീണാൽ. വൈദൽ ബിഹാറു ഫുജ്ജറത്ത്, ബിഹാർ അഥവാ ബഹറുകൾ, കടലുകൾ അത് പൊട്ടിയൊഴുക്കപ്പെട്ട് എല്ലാ കടലും കൂടി ഒന്നാക്കപ്പെട്ടാൽ, മറ്റൊരു തഫ്സീർ പ്രകാരം അതിൽ വെള്ളമെല്ലാം പൊയ്പോയാൽ. വൈദൽ ഖുബൂറു ബുഅ്സിറത്ത്, ഖബറുകൾ പുറന്തള്ളപ്പെട്ടാൽ, അതിലുള്ളവർ പുറത്തേക്ക് വന്നാൽ, മരിച്ചിട്ടാണ് അതിലുള്ള ആളുകളെ കബറടക്കിയത്, പക്ഷേ ഖിയാമത്തെ നാൾ ജീവനോടെ വീണ്ടും ശരീരത്തോടെ അവരെല്ലാവരും എഴുന്നേൽക്കുകയും വിളിയാളം എവിടെ നിന്നാണോ വന്നത് അവിടേക്ക് വേഗത്തിൽ വേഗത്തിൽ ചെല്ലുകയും ചെയ്യും. വൈദൽ ഖുബൂറു ബുഅ്സിറത് ആലിമത് നഫ്സുൻ, നഫ്സ് ഓരോരുത്തരും അന്ന് അറിഞ്ഞു, അന്നറിയുക തന്നെ ചെയ്യും. മാ ഖദ്ദമത് വഅഖ്റത്, എന്താണോ മുൻപേ ചെയ്തത് എന്താണോ പിന്നോട്ട് വെച്ചത് എന്നത് അറിയും. കാരണം ഇനി അമലില്ല, ചെയ്തതെന്ത് ചെയ്യാത്തതെന്ത് എന്നവിടെ വെച്ച് അറിയുകയാണ്. കാരണം ഇനി ചെയ്യാൻ അവസാനമില്ല, തീർന്നു, ദുനിയാവ് അവിടെ അവസാനിച്ചു. ദാറു അമൽ, അമലിന്റെ ലോകം കഴിഞ്ഞു, ഇനിയുള്ളത് ദാറു ജസാ, ചെയ്ത അമലിനുള്ള പ്രതിഫലം. നല്ലതാണെങ്കിൽ ഖൈർ, ചെയ്തത് മോശമാണെങ്കിൽ ഷർ ആ ജസാഇന്റെ നാളാണ് ഇനി ഉള്ളത്. ആലിമത് നഫ്സുൻ മാ ഖദ്ദമത് വഅഖർ യാ അയ്യുഹൽ ഇൻസാൻ മഗറക ബിറബ്ബിക്കൽ കരീം. അല്ലാഹു റബ്ബുൽ ആലമീൻ ചോദിക്കുകയാണ്, യാ അയ്യുഹൽ ഇൻസാൻ, ഓ മനുഷ്യ, മാ ഗറക, എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? ബിറബ്ബിക, നിന്റെ റബ്ബിനെ കുറിച്ച്, നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ എങ്ങനെയുള്ളവനാണ് നിന്റെ റബ്ബ്? അൽ കരീം, എല്ലാ കറമും ഉള്ളവൻ. കറം, അത്യുദാരനായ, ഏറ്റവും ഉദാരതയുള്ള, ഏറ്റവും മാന്യതയുള്ള അല്ലാഹു സുബ്ഹാനഹു വതആല. കരീമായ അല്ലാഹുവിന് നീ താഅ അഥവാ അനുസരണം കാണിക്കാനാണ് യഥാർത്ഥത്തിൽ അർഹതപ്പെട്ടത്. നീ ചെയ്യേണ്ടത് അങ്ങനെയാണ്. കരീമായ അല്ലാഹുവിന് നീ മഅസിയത്ത് കൊണ്ടല്ല അവനോട്, അവന്റെ, അവൻ ചെയ്തു തന്ന കാര്യങ്ങൾക്ക് നീ മുഖാബിലായി, അതിന് പകരമായി കൊടുക്കേണ്ടത് മഅസിയത്തല്ല. നിന്റെ റബ്ബ് കരീമാണ്, നിന്റെ റബ്ബ് കരീമാണ്, നിന്റെ റബ്ബ് ഒരിക്കലും വാലിമല്ല. കരീമായ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ബഖീലല്ല, അവൻ പിശുക്കനല്ല. യഹൂദികൾ അല്ലാഹു പിശുക്കനാണെന്ന് പറഞ്ഞു. ഖാലത്തിൽ യഹൂദു യദുല്ലാഹി മഗ്ലൂല, യഹൂദികൾ പറഞ്ഞു അല്ലാഹുവിന്റെ കൈ അത് ബന്ധിക്കപ്പെട്ട കൈയാണ്, കൊടുക്കാത്ത കൈയാണ്. അല്ലാഹു പറഞ്ഞു, ഗുല്ലത് ഐദീഹിം വലുഅനു ബിമാ ഖാലു ബൽ യദാഹു മബ്സൂതതാനി യുൻഫിഖു കൈഫ യശാ. ഗുല്ലത് ഐദീഹിം, അവരുടെ കൈകൾ ബന്ധിക്കപ്പെടട്ടെ. വലുഅനു ബിമാ ഖാലു, അവരെ പറഞ്ഞത് കാരണത്താൽ അവർ ലഅനത്തിന്, അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയരായിരിക്കുന്നു. ബൽ യദാഹു മബ്സൂതതാൻ, അല്ലാഹുവിന്റെ ഇരു കൈകളും, മബ്സൂതതാൻ നീട്ടിപ്പിടിച്ചിട്ടുള്ള കൈകളാണ്, അവന്റെ ജലാലത്തിന്, അവന്റെ അളമത്തിന് യോജിച്ച രൂപത്തിൽ. ഒരു സൃഷ്ടിയുടേതിനോടും സാദൃശ്യമില്ലാത്ത, ഒരു സൃഷ്ടിയുടേതിനോടും സാദൃശ്യപ്പെടുത്താൻ പാടില്ലാത്ത, എങ്ങനെയെന്ന് ചിന്തിക്കാൻ പാടില്ലാത്ത, എന്നാൽ നിഷേധിക്കാൻ പാടില്ലാത്ത, അങ്ങനെ തന്നെ വിശ്വസിക്കേണ്ട അള്ളാഹുവിന്റെ ഒരു കൈകൾ. മബ്സൂതതാൻ, അത് നിവർത്തിയിട്ടുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സഹാഉൽ ലൈലി വന്നഹാർ, രാവും പകലും വ്യത്യാസമില്ലാതെ അവൻ ചെലവഴിച്ചുകൊണ്ടേയിരിക്കുന്നു. നീ കണ്ടില്ലേ, അള്ളാഹു ആകാശഭൂമികളെ പടച്ച അന്നു മുതൽ അവൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, തീർന്നുപോയിട്ടില്ല അള്ളാഹുവിന്റെ കയ്യിലുള്ളത്. അങ്ങനെയുള്ള കരീമായ നിന്റെ റബ്ബ് അവന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ചു കളഞ്ഞത് എന്താണ്? ചില മുഫസ്സിറുകൾ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, മനുഷ്യന്റെ ജഹൽ, അവന്റെ ജഹൽ, അതാണ് അവനെ വഞ്ചിച്ചു കളഞ്ഞത്, അവന്റെ വിവരമില്ലായ്മ. അതുപോലെ അള്ളാഹുവിന്റെ കറം, അള്ളാഹു കരീമാണ്, അള്ളാഹു ഹലീമാണ്, അള്ളാഹു വിട്ടുകൊടുക്കും, അവൻ സമയം നീട്ടിക്കൊടുക്കും. ഇത് കണ്ട് ചില ആളുകൾ വഞ്ചിതരാകും. നഊദു ബില്ലാഹ്, നസ്അലുല്ലാഹ അൽആഫിയ. യാ അയ്യുഹൽ ഇൻസാനു മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവാക ഫഅദലക. അല്ലദീ, ആ കരീമായ നിന്റെ റബ്ബാണ് ഖലഖക, നിന്നെ സൃഷ്ടിച്ചതും, സവ്വാക, നിന്നെ തസ്വിയത്ത് നടത്തിയതും അഥവാ നേരെയാക്കിയതും, നിന്നെ അവൻ എഴുന്നേൽപ്പിച്ച് നിർത്തിയിരിക്കുന്നു. വഅദലക, നിന്റെ രൂപം അവൻ സുബ്ഹാനഹു വതആല അവൻ നിനക്ക് രൂപം നൽകിയിരിക്കുന്നു. നിന്റെ രൂപം അഹ്സനു തഖ്വീമായി അള്ളാഹു നിന്നെ നിവർത്തി, നേരെയുള്ള നല്ല രൂപം നിനക്ക് നൽകിയിരിക്കുന്നു, നിന്നെ ശരിപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള റബ്ബിനോടാണ് മനുഷ്യൻ കിബ്ര് നടിക്കുന്നത്. ബുസ്ർ ഇബ്നു ജഹാഷ് റളിയല്ലാഹു അൻഹു, ചിലപ്പോൾ നമ്മൾ പലരും കേട്ടിട്ടില്ലാത്തൊരു സഹാബിയായിരിക്കും. സഹാബിയുടെ പേരാണ് ബുസ്ർ ഇബ്നു ജഹാഷ്. അദ്ദേഹത്തിന്റെ പേര് ബിഷുർ എന്നാണെന്നും പറയപ്പെട്ടിട്ടുണ്ട്. കാരണം ചില നുക്തകൾ അഥവാ പുള്ളിയിലാണ് ബിസ്റും ബുസ്റും ബിഷുറും തമ്മിൽ വ്യത്യാസപ്പെടുന്നത്. പണ്ടാണെങ്കിൽ ഇങ്ങനെ ഹറക്കത്ത് വബ്ദുന്ന പതിവുണ്ടായിരുന്നില്ല. ബുസുർ ഇബ്നു ജഹാഷ് എന്നുപേരുള്ള ഖുറൈശ് ഗോത്രക്കാരനായ ഒരു സഹാബി, ബുസുർ ഇബ്നു ജഹാഷ് അൽ ഖുറശി അശ്ശാമി റളിയല്ലാഹു അൻഹു, ശാമുകാരനായ ഖുറൈശ് ഗോത്രക്കാരനായ ബുസുർ ഇബ്നു ജഹാഷ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബസഖ, അവിടുന്ന് ഒരിക്കൽ തുപ്പുകയുണ്ടായി. ബസഖ എന്ന് പറഞ്ഞാൽ തുപ്പുകയുണ്ടായി. യൗമൻ, ഒരു ദിവസം, ഫി കഫ്ഫിഹി, അവിടുത്തെ കഫ്ഫിൽ, കഫ് എന്നാൽ അവിടുത്തെ കയ്യിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുപ്പുകയുണ്ടായി. ഫവദ അലൈഹ ഉസ്ബുഅ, എന്നിട്ട് അതിന്റെ മേൽ അവിടുത്തെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരൽ വെച്ചു, വിരൽ ചൂണ്ടി. സുമ്മ ഖാൽ, എന്നിട്ട് പറഞ്ഞു, ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹു പറഞ്ഞിരിക്കുന്നു, ഇബ്ന ആദം, ഇബ്ന ആദം, ആദമിന്റെ മകനെ അഥവാ മനുഷ്യ, അന്ന തുഅജിസുനി, എങ്ങനെ ആണ് നീ എന്നെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നത്, നിനക്കെങ്ങനെ എന്നെ തോൽപ്പിക്കാൻ സാധിക്കും, അല്ലാഹനെ മറികടക്കാൻ എങ്ങനെ നിനക്ക് സാധിക്കും. വഖദ് ഖലഖ്തുക മിൻ മിസ്ലി ഹാദിഹ, ഇതാ ഇതുപോലുള്ളതിൽ നിന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വായൊണ്ട് തുപ്പിട്ട് ഇത് കാണിച്ചിട്ട് പറയാണ്, ഇതുപോലുള്ളതിൽ നിന്നാണ് ഞാൻ നിന്നെ സൃഷ്ടിച്ചിട്ടുള്ളത്, അഥവാ അല്ലാഹു പറഞ്ഞിട്ടുള്ളതുപോലെ, മിമ്മാ ഇമ്മഹീൻ, തീരെ വിലയില്ലാത്ത ഒരു ദ്രാവകത്തിൽ നിന്ന്, അഥവാ പിതാവിന്റെ നുത്ഫയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ ഓരോരുത്തരെയും പഠിച്ചു. ഇതുപോലുള്ളത് കൊണ്ട് ഞാൻ നിന്നെ പഠിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാണിച്ചുകൊണ്ട് പറയുകയാണ്, ഹത്താ ഇദാ സവ്വൈതുക വഅദൽതുക, അല്ലാഹു പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു പറഞ്ഞു, ഹത്താ ഇദാ സവ്വൈതുക വഅദൽതുക, ഇത് ഈ ആയത്തിൽ പറഞ്ഞ കാര്യമാണ്. അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക, അല്ലാഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു പറഞ്ഞതായി, ഹത്താ ഇദാ സവ്വൈതുക വഅദൽതുക, എന്നിട്ട് ഇതിൽ നിന്ന്, ഈ നുത്ഫയിൽ നിന്ന് അല്ലാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അതിൽ നിന്ന് വളരെ വൃത്തികെട്ട രൂപത്തിൽ നിന്നെ അവൻ പടക്കാൻ ഉദ്ദേശിച്ചാൽ, വഹു അല കുല്ലി ഷൈഇൻ ഖദീർ, അവനെല്ലാത്തിനും കഴിവുള്ളവനാണ്. പക്ഷെ അവൻ നിനക്ക് നല്ല രൂപം നൽകി, അവൻ നിന്നെ നേരെയാക്കി, നല്ല രൂപം അവൻ നിനക്ക് നൽകി, അങ്ങനെ നിന്നെ ആക്കിയപ്പോൾ, മഷയിത, നീയതാ നടക്കുന്നു, ബൈന ബുർദൈൻ, രണ്ട് ബുർദുകൾക്കിടയിൽ. ബുർദ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒന്നുകിൽ രണ്ട് ബുർദുകൾ എന്ന് പകലിനും രാവിലെ ഉള്ള സമയത്തിനും വൈകുന്നേരത്തെ സമയത്തിനും പറയാറുണ്ട്. ഒന്നുകിൽ അങ്ങനെയാണ് അതിന്റെ അർത്ഥം, ഈ സമയത്ത് അഥവാ അല്ലാഹു നിശ്ചയിച്ച സമയങ്ങളിൽ ഒന്നിൽ നീ ഇങ്ങനെ നടക്കുന്നു. അല്ലെങ്കിൽ ബുർദൈൻ എന്ന് പറഞ്ഞാൽ വസ്ത്രത്തിന് പറയും, ബുർദൈൻ, നല്ല വസ്ത്രം ധരിച്ച്, അല്ലാഹു തന്ന നല്ല ശരീരത്തിൽ അല്ലാഹു തന്ന നല്ല രണ്ട് വസ്ത്രം ധരിച്ച് അതിനിടയിൽ നീ നടക്കുന്നു. നീ നടക്കുന്നു, വലിൽ അർദി മിൻക വഈദ്, വലിൽ അർദി മിൻക വഈദ്, ഭൂമിക്ക് നീ കാരണത്താൽ ഒരു ഞരക്കമുണ്ട്, ഭൂമിക്ക് നീ കാരണത്താൽ ഒരു ഞരക്കമുണ്ട് എന്ന് പറഞ്ഞാൽ ഭൂമി ഇങ്ങനെ ചവിട്ടി മെതിച്ച് നീ നടക്കുകയാണ്, അഹങ്കാരത്തോടെ കിബറോടെ നീ നടക്കുന്നു. അല്ലാഹു ഇതാ ഇത്രയും നിസാരമായൊരു നുത്ഫയിൽ നിന്ന് നിന്നെ സൃഷ്ടിച്ചു, നിന്നെ ശരിപ്പെടുത്തി, നിനക്ക് രൂപം നൽകി. ഈ രണ്ട് ബുർദുകൾക്കിടയിൽ രണ്ട് നല്ല വസ്ത്രം ധരിച്ച് ഭൂമി ചവിട്ടുമെതിച്ച് നീ ഇങ്ങനെ നടക്കുന്നു. ഫജമഅത വമനഅത, നീ സമ്പാദിക്കുന്നു, വമനഅത, നീ പിടിച്ചുവെക്കുന്നു, നീ സമ്പാദിച്ചു, നീ പിടിച്ചുവെച്ചു ആർക്കും കൊടുക്കാതെ. ഹത്താ ഇദാ ബലഗത്തി തറാഖി, ഏതുവരെ? ഹത്താ ഇദാ ബലഗത്തി തറാഖി, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നതുവരെ. റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ ഖുൽത, നീ പറയുന്നു, അതസദ്ദഖ്, ഞാനിപ്പോ സദഖ കൊടുക്കാം, ഞാൻ സദഖ കൊടുക്കാം എന്ന് നീ പറയുകയും ചെയ്യുന്നു. വഅന്ന അവാനു സദഖ, സദഖയുടെ സമയമാണോ അത്? എപ്പോഴാണ് സദഖയുടെ സമയം? അതാണ് സദഖയുടെ സമയം. അല്ലാഹു പറഞ്ഞില്ലേ, വഅന്ന ലഹു ദിക്റ, ആ സമയത്തുള്ള ഓർമ്മ കൊണ്ട് എന്ത് കാര്യം? ആ സമയത്ത് മരണം തൊണ്ടക്കുഴിയിലെത്തിയാൽ മനുഷ്യന് ഓർമ്മ വരുന്നതാണ്. അവൻ ഗാഫിലായിരുന്നു, അവൻ അശ്രദ്ധനായിരുന്നു, അവൻ ഗഫലത്തിലായിരുന്നു പല കാര്യങ്ങളും അവന് ബോധം വരുന്നതാണ്. അന്ന ലഹു ദിക്റ, അന്നേരം ബോധം വന്നിട്ട് എന്ത് കാര്യം? വന്ന അവാനു സദഖ, അല്ലാഹു ചോദിക്കുകയാണ് ആ സമയത്ത് സദഖ കൊണ്ട് എന്ത് കാര്യം. ഈ ഹദീസ് ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിരിക്കുന്നു. ഇമാം അൽബാനി റഹിമഹുല്ലാ സഹീഹാണെന്ന് സ്ഥിരപ്പെടുത്തിയിരിക്കുന്നു. ഇമാം അഹമ്മദ് അദ്ദേഹത്തിന്റെ മുസ്നദിൽ ഉദ്ധരിച്ച ഹദീസാണ്. അങ്ങനെയാണ് അല്ലാഹു നമ്മെ ശരിപ്പെടുത്തിയിട്ടുള്ളത്. അല്ലദി ഖലഖക ഫസവ്വാക ഫഅദലക في اي صوره ما شاء ركبك في اي صوره ما شاء ركبك في اي صوره الله ഉദ്ദേശിച്ച രൂപം ഏതാണോ في اي صوره ما شاء അവൻ ഉദ്ദേശിച്ച രൂപം ഏതാണോ ആ രൂപത്തിൽ റക്കബക് അവൻ നിനക്ക് തർക്കീബ് നൽകിയിരിക്കുന്നു അഥവാ ഘടന നൽകിയിരിക്കുന്നു. നിന്റെ കയ്യും കാലും കണ്ണും മൂക്കുമൊക്കെ എവിടെയാണോ വേണ്ടത് അള്ളാഹു അവിടെ വച്ചിരിക്കുന്നു. അതുപോലെ ഇമാം മുജാഹിദ് റഹിമഹുല്ലാ, താബിഅകളിൽപ്പെട്ട മഹാനാണ് മുജാഹിദ്, അദ്ദേഹം പറയുന്നു, ഫി അയ്യി ശബഹി അബിൻ ഔ ഉമ്മിൻ ഔ ഖാലിൻ ഔ അമ്മിൻ, അള്ളാഹു റബ്ബുൽ ആലമീൻ നിനക്ക് നല്ല രൂപം നൽകി, അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ നിന്നെ മറ്റേതെങ്കിലും രൂപത്തിലാക്കുമായിരുന്നു, പക്ഷെ നിനക്ക് രൂപം നൽകി എന്ന് മാത്രമല്ല നീ മനുഷ്യരൂപത്തിലാകണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. അതുപോലെ നിനക്ക് ആരുടെ ആരോട് സാദൃശ്യം വേണം എന്നാര് തീരുമാനിച്ചു? അള്ളാഹു തീരുമാനിച്ചു. നമുക്ക് തീരുമാനിക്കാൻ പറ്റും എന്റെ മോൻ എന്നെ പോലാണ്, എന്റെ മകൻ എന്റെ ഭാര്യയെ പോലാണ്, എന്റെ ഉമ്മാനെ പോലെ ആകരുത്, അല്ലെങ്കിൽ എന്റെ ഉപ്പാനെ പോലെ ആകരുത്, അല്ലെങ്കിൽ അവരെ പോലെ ആകണം നടക്കുവോ? ഇല്ല. ചിലപ്പോ കുട്ടി ജനിച്ച ഉപ്പാനെ പോലെ ആയിരിക്കും, ചിലപ്പോ ഉമ്മാനെ പോലെ ഇരിക്കും, ചിലപ്പോ ഖാൽ ഉമ്മാന്റെ സഹോദരനെ പോലെ ഇരിക്കും, ഉമ്മാന്റെ സഹോദരനോ സഹോദരിയോ പോലെ ഇരിക്കും, ഔ അമ്മിൻ അല്ലെങ്കിൽ ഉപ്പാന്റെ സഹോദരനെയോ സഹോദരിയോ പോലെ ഇരിക്കും. സുബ്ഹാനല്ലാഹ്, തബാറക അല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ, അല്ലാഹു ആണ് ഇത് ചെയ്യുന്നത്, മറ്റാർക്കുണ്ട് ഇതിനുള്ള കഴിവ്? അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിച്ചിട്ടുള്ളത് പോലെ, ഹാദാ ഖൽഖുല്ലാഹ്, ഇത് അല്ലാഹുവിന്റെ സൃഷ്ടിപ്പാണ്, ഫാറൂനി അതുകൊണ്ട് നിങ്ങൾ എനിക്കൊന്ന് കാണിച്ചു തരൂ, മാദാ ഖലഖ അല്ലദീന മിൻ ദൂനി, അള്ളാഹുവിന് പുറമേ ഉള്ള മറ്റു വല്ലവരും വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിനോടടുത്ത ഏതെങ്കിലും ഒരു മലക്കോ, ആ മലക്കുകളിൽ ഏറ്റവും അഫ്ദലാണല്ലോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, ജിബ്രീൽ സൃഷ്ടിച്ചിട്ടുണ്ടോ വല്ലതും? അള്ളാഹുവിന്റെ പടപ്പുകളിൽ ഏറ്റവും അഫ്ദലാണല്ലോ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടിച്ചിട്ടുണ്ടോ വല്ലതും? എങ്കിൽ എങ്ങനെ അള്ളാഹുവിനുള്ള ഇബാദത്ത്, അള്ളാഹുവിന് മാത്രം നൽകേണ്ട ദുആവും ഇസ്തിഗാസയും പ്രാർത്ഥനയും സഹായത്തേട്ടവും നേർച്ചയും എല്ലാം അള്ളാഹുവിന്റെ പടപ്പുകൾക്ക്, അവരിൽ ഏറ്റവും ശ്രേഷ്ഠരായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അത് കൊടുക്കാൻ പറ്റുകയില്ലെങ്കിൽ പിന്നെങ്ങനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താഴെയുള്ള പടപ്പുകൾക്ക് കൊടുക്കുക? ബാക്കിയുള്ള പടപ്പുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് താഴെയാണല്ലോ, എങ്ങനെ കൊടുക്കാൻ സാധിക്കും? ഇല്ല. ഖാലിഖായ അള്ളാഹുവിനല്ലാതെ ഇബാദത്തില്ല, ഇബാദത്തിന്റെ ഒരു അംശവുമില്ല. ദുആ ആകട്ടെ ഇസ്തിഗാസയാകട്ടെ എന്താകട്ടെ, അങ്ങനെ വല്ലവനും കൊടുത്താൽ ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമാവാഹു നാർ വമാലിൽ ളാലിമീന മിൻ അൻസാർ, അള്ളാഹു പറഞ്ഞു, ആര് അള്ളാഹുവിൽ പങ്കുചേർത്തു അവൻ അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ച് ആര് ഇസ്തിഗാസ നടത്തിയോ, സഹായം തേടിയോ, അതല്ലാത്ത അമ്പിയാക്കളെയോ ഔലിയാക്കളെയോ വിളിച്ച് ആര് സഹായം തേടിയോ, അവൻ അള്ളാഹു സ്വർഗം ഹറാമാക്കിയിരിക്കുന്നു, അവന്റെ സങ്കേതം നരകമാകുന്നു. ഒമാലി ളാലിമീനം അൻസാർ, ആക്രമികൾക്ക് സഹായികളായി ആരുമില്ല. അള്ളാഹുവിന്റെ വാക്കാണ്. മുസ്ലിമീങ്ങളുടെ അവസ്ഥ നോക്ക്, ഇതുപോലും തിരിച്ചറിയാതെ അബൂജഹലും ഉത്ബത്തും ശൈബത്തും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് യുദ്ധം ചെയ്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുക്കളായിരുന്ന, ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്ന ആളുകളുടെ ആശയം സ്വീകരിക്കുക, എന്നിട്ട് ഇസ്ലാമിന്റെ ആശയമാണെന്ന് ധരിച്ചു വെക്കുകയും ചെയ്യുക. നഊദു ബില്ലാഹ്. അള്ളാഹു ഉമ്മത്തിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇമാം മുജാഹിദ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നു, അയ്യു ശബഹിൻ ഔ അബിൻ, അയ്യു ശബഹി അബിൻ ഔ ഉമ്മിൻ ഔ ഖാലിൻ ഔ അമ്മിൻ, ഉപ്പാന്റെയോ ഉമ്മാന്റെയോ ഖാലിന്റെയോ അമ്മിന്റെയോ ആരുടെയെങ്കിലും ഒക്കെ രൂപത്തിൽ അള്ളാഹു അവനെ സൃഷ്ടിക്കുന്നതാണ്. അള്ളാഹു ഉദ്ദേശിച്ച രൂപത്തിൽ നോക്കൂ, അള്ളാഹു ഉദ്ദേശിച്ച നിറത്തിൽ. എന്റെ മോൻ നല്ല വെളുത്തിരിക്കണം നമ്മൾ വിചാരിച്ച് നടക്കൂ? ഇല്ല. എന്റെ മോൻ എന്നെ പോലെ ഇരിക്കണം? ഇല്ല. ഇന്നാളെ പോലെ ആകരുത്? ഇല്ല. അള്ളാഹു ഉദ്ദേശിച്ചതുപോലെ നോക്കൂ. നിങ്ങൾ ഇബ്നു കസീർ റഹിമഹുല്ലാ ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഒരു ഹദീസ് ഇങ്ങനെ കൊണ്ടുവന്നിരിക്കുന്നു. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, അൻ റജുലൻ ഖാൽ, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നമ്രഅതി വലദത് ഗുലാമൻ അസ്വദ്, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഭാര്യ ഒരു അസ്വദായ കറുത്ത ഒരു കുട്ടിയെ പ്രസവിച്ചു. എന്നാൽ ഇയാള് കറുത്താളല്ലേ, ഇയാള് വെളുത്ത നിറയുള്ള ആളാണ്. ഇയാൾ പറഞ്ഞു, എന്റെ ഭാര്യ കറുത്ത കുട്ടിയെ പ്രസവിച്ചു. പറഞ്ഞു, ഇയാൾ ഭാര്യയെ സംശയിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വരികയാണ്, എന്റെ കുട്ടിയല്ല എന്ന് എന്നൊരു ഇഷാറ തഅരീദ് അതിലുണ്ട്. അയാളുടെ വാക്കിൽ അയാൾ തെളിച്ചു പറഞ്ഞിട്ടില്ല, പക്ഷേ ഒരു ഇഷാറ ഒരു തഅരീദ് അയാളുടെ വാക്കിലുണ്ട്. അയാള് അയാളുടെ നിറ അതല്ല. അയാൾ പറഞ്ഞു എന്റെ ഭാര്യ ഒരു കറുത്ത കുട്ടിയെ പ്രസവിച്ചിരിക്കുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു അയാളോട്, ഹൽ ലക മിൻ ഇബിൽ, എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്ന് റസൂലുള്ളാഹി മനസ്സിലായി. സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹൽ ലക മിൻ ഇബിൽ, ഞാൻ കൊട്ടകങ്ങളുണ്ടോ? അപ്പൊ പറഞ്ഞു, അയാൾ പറഞ്ഞു, നഅം, അതെ ഉണ്ട്. ഖാൽ, റസൂലുള്ളാഹി ചോദിച്ചു, ഫമ അൽവാനുഹാ, അതിന്റെ നിറന്താ, ഒട്ടകങ്ങളുടെ കളർ എന്താ, അതിൽ ഭൂരിഭാഗത്തിന്റെ കളർ എന്താ? ഖാൽ ഹുമുർ, അയാൾ പറഞ്ഞു ചുവപ്പാണ്. അഹ്മറിന്റെ ജമാണ് ഹുമുർ, അത് ഹുമുർ, ഹുമുർ എന്നാ, ഹുമുർ അല്ല ഹുമുർ. കാരണം ഹുമുർ എന്ന് പറഞ്ഞാൽ അത് ഹിമാറിന്റെ ജമാവും, കഴുതയുടെ ബഹുവചനാവും. ഹുമുർ എന്ന് പറഞ്ഞാൽ ദമ്മു വെച്ച് പറഞ്ഞാൽ, എന്നാൽ സുക്കൂൻ വെച്ച് പറഞ്ഞാൽ അഹ്മർ, ചുവപ്പിന്റെ ജമാവും, ഹുമുർ, ചുവപ്പ് നിറത്തിലാണ്. ഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഫഹൽ ഫീഹാ മിൻ ഔറഖ്, എന്നിട്ട് ഈ ചുവപ്പൊട്ടകത്തിൽ ഔറക്കായ ഒട്ടകം ജനിക്കാറുണ്ടോ? ഔറക്ക് പറഞ്ഞാൽ ചാര നിറത്തിൽ, വെള്ള കറുപ്പാകാൻ പോകുമ്പോഴുള്ളൊരു നിറം ഉണ്ടല്ലോ, വെള്ള കറുപ്പിനോടടുത്താൽ എങ്ങനെ ഉണ്ടാവും ആ നിറം, അതാണ് ഔറക്ക് എന്ന് പറയുക. അതുണ്ടോ, അത് ജനിക്കാറുണ്ടോ ഈ ഹുംറായ ഒട്ടകങ്ങൾക്ക്? ഖാൽ, ഇയാൾ പറഞ്ഞു, നഅം, അതെ ജനിക്കാറുണ്ട്. ഖാൽ ഫഅന്നാ തഹാദാലിക്, സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അതെങ്ങനെ, അതെങ്ങനെയാണ് ജനിക്കാറുള്ളത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഖാല അസ അൻ യകൂന നസഅത ഇർഖിൻ, അതിനവർക്ക് ന്യായമുണ്ട്, കാരണം അത് കൺമുന്നിൽ കാണുന്നതാണ്. അസ അൻ യകൂന നസഅത ഇർഖിൻ, അത് ചിലപ്പോ ഒരു ഇർഖ് വലിച്ചിട്ടതായിരിക്കും. ഇർഖ് എന്ന് പറഞ്ഞാൽ സാധാരണ ഞരമ്പിന് ഇർഖ് എന്ന് പറയും, ഞരമ്പ്. അതിന്റെ ആ വാക്ക് വരാനുള്ള അതിന്റെ അസിൽ, പൊതുവെ എല്ലാത്തിന്റെയും അസിലിനെ, അതിനാണ് ഇർഖ് എന്ന് പറയാം, അടിസ്ഥാനം. ഇവിടെ ഉദ്ദേശം അസ്ലുൻ നസബ്, അസ്ലുൻ നസബ് പാരമ്പര്യത്തിന്റെ അസൽ എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും പാരമ്പര്യത്തിൽ എവിടെയെങ്കിലും എന്തുണ്ടാവും, ഈ നിറുണ്ടാവും, അപ്പൊ അത് വലിച്ചിട്ടതായിരിക്കും. അതാണ് മറുപടി. ഒരു ഇർഖ്, പഴയ ഒരു അസ്ലുൻ നസബ് വലിച്ചിട്ട. ഈ ഹദീസിന്റെ ഷർഹിൽ പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്, ചിലപ്പോ ചില നിറങ്ങൾ കൂടി കലർന്നത് കൊണ്ട് വന്നതായിരിക്കാം എന്നാണ് അയാളുടെ മറുപടി. കാലപ്പനം സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, വഹാദ അസാ യകൂന നസഅത ഇർഖ്, അതുപോലെ ആയിരിക്കും എന്റെ കുട്ടിയും, അതും ഒരു നസഅത ഇർഖ്, ഏതെങ്കിലും പറയ ഒരു അസലിന് വലിച്ച് അത് പുറത്തു കൊണ്ടുവന്നതായിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു. ഈ ഹദീസിന്റെ, ഹദീസിൽ നിന്നുള്ള പാഠങ്ങളായി ഇമാം നവവി റഹിമഹുള്ള, ഇമാം അത്തീബി, അദ്ദേഹത്തെ പോലെയുള്ള വലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഈ ഭർത്താവ് ഒരു ഭാര്യയെ ഇതുപോലുള്ള കാര്യങ്ങൾ ആരോപിക്കുക, അത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. അള്ളാഹു അതിനെ ലിആൻ എന്ന ഒരേർപ്പാടാണ് വെച്ചിട്ടുള്ളത്. തലാഖിന്റെ ഒരു ഇനമാണ് ലിആൻ, അഥവാ ഒരു ഭർത്താവ് ഭാര്യ അവളുമായി മറ്റാരെങ്കിലും മോശമായ അവസ്ഥയിൽ കണ്ടാൽ, നഊദു ബില്ലാ, അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാംഗങ്ങളെയും ഇതുപോലുള്ള എല്ലാ ഫസാദുകളിൽ നിന്നും ഷർറുകളിൽ നിന്നും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നസാലുല്ലാഹ് അലാസിയ. ഇങ്ങനെ ഒരാൾ കണ്ടാൽ അയാൾക്കുള്ളതാണ് ലിആൻ എന്ന് പറഞ്ഞാൽ, അയാളും ഇവളും തമ്മിൽ ലിആൻ നടത്തണം, പരസ്പരം ശാപം 4 തവണ പറയുകയും, 5-ാമത് ഞാൻ പറയുന്നത് കളവാണെങ്കിൽ എന്റെ അള്ളാഹിന്റെ ഗളബ് എനിക്കുണ്ടാകട്ടെ എന്ന് പറയുകയും ചെയ്യും ഖാളിയുടെ മുന്നിൽ വന്നിട്ട്. ആ പറയുന്നതോടെ അവർ തമ്മിലുള്ള ബന്ധം വേർപെട്ടു. അവളെ ശിക്ഷിക്കുകയുമില്ല, അവളും ഇതുപോലെ എതിരായി സത്യം ചെയ്തു പറഞ്ഞാൽ. 5-ാമതായി പറയണം, എന്റെ ഖളബ് അല്ലാഹി അലൈഹ, അല്ലാഹ് ഇത് ഞാൻ പറയുന്ന കളവാണെങ്കിൽ, അയാൾ പറയുന്നത് സത്യമാണെങ്കിൽ, അള്ളാഹിന്റെ ഖളബ് എന്റെ മേലിൽ ഉണ്ടാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഇത് നടന്നിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചിലരെ വേറെ തിരിച്ചിട്ടുണ്ട്. ലിആൻ എന്നാണ് അതിന് പറയുക. സൂറത്തു നൂറിൽ അള്ളാഹു ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. സൂറത്തു നൂറിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നേർക്ക് നേരെ ആരോപിച്ചാൽ പിന്നെ ഇതാണ് ലിആനാണ് നടപ്പിലാക്കുക. എന്നാൽ ഇദ്ദേഹം നേർക്ക് നേരെ അത് ആരോപിച്ചിട്ടില്ല, ഒരു സംശയം ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രം. അദ്ദേഹത്തിന്റെ ന്യായം വളരെ ദൈഫാണ്. അദ്ദേഹത്തിന്റെ പക്കലുള്ള അമാറ അഥവാ അടയാളം വളരെ ദൈഫാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പക്കൽ ഇങ്ങനെ ഒരാൾ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഒരു പുരുഷൻ തന്റെ ഭാര്യയുടെ കൂടെ മറ്റൊരാളെ കണ്ടാൽ അയാളെ കൊന്നുകളഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ അയാളെ കൊന്നുകളയല്ലേ ചെയ്യുക? ഒന്നാളെ തിരിച്ചു കൊല്ലുമല്ലോ ഭരണകൂടം. അവനെന്ത് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ നബിസല്ലാസ് പറഞ്ഞു, അള്ളാഹു നിന്റെ കാര്യത്തിൽ ആയത്ത് ഇറക്കിയിട്ടുണ്ട്, എന്നിട്ട് ഇതുപോലെ ശാപപ്രാർത്ഥന നടത്താൻ പറഞ്ഞു, ശാപപ്രാർത്ഥന നടത്തും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കഴിഞ്ഞപ്പോൾ ദുആ ചെയ്യും, അല്ലാഹുമ്മ ബയ്യിൻ, അല്ലാഹുമ്മ ബയ്യിൻ, അതിന്റെ അർത്ഥം അല്ലാഹുവേ നീ കാര്യം വ്യക്തമാക്കണേ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് അടയാളം പറഞ്ഞു കൊടുത്തു, കുട്ടി ജനിച്ചാൽ ഇന്ന നിറമാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് സത്യം, അതല്ലെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് കളവാണ്. അവസാനം കുട്ടി ജനിച്ചപ്പോൾ ആ സ്ത്രീ ദിനയിൽ ഏർപ്പെട്ടിരുന്നു, അയാൾ പറഞ്ഞത് ഭർത്താവ് ആരോപിച്ചത് സത്യമായിരുന്നു എന്നായിരുന്നു തെളിഞ്ഞത്. പിന്നെ ആ കുട്ടി അയാളിലേക്ക് ചേർത്തി വിളിച്ചിരുന്നില്ല സഹാബത്ത്, ഉമ്മയിലേക്കാണ് ചേർത്ത് വിളിച്ചിരുന്നത്. സാധാരണ ആരിലേക്കാണ് ചേർത്ത് വിളിക്കാം, മാന്യമായി ചേർത്ത് വിളിക്കാൻ ആരിലേക്കാണ്? ഉപ്പയിലേക്കാണ്. ഉദ്ഊഹും ലി അബാഇ, അള്ളാഹു പറഞ്ഞു നിങ്ങൾ ആളുകളെ അവരുടെ ഉപ്പമാരിലേക്ക് ചേർത്ത് വിളിക്കുക, അതാണ് ഇസ്ലാമിന്റെ വിളി. ഉപ്പയിലേക്ക് ചേർത്തിട്ട് സൂറത്തു അൽ അഹ്സാബിൽ അള്ളാഹു പറഞ്ഞത്. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് നടന്നിട്ടാണ്. എന്നാൽ ഇദ്ദേഹത്തിന് നോക്കി, ഇദ്ദേഹത്തിന്റെ അമാറ ഇദ്ദേഹത്തിന്റെ പക്കൽ അടയാളം തെളിവ് അത് വളരെ ദൈഫാണ്, ദുർബലമാണ്. മറിച്ച് അത് കവിയാകണമെങ്കിൽ ഒന്നുകിൽ ഇദ്ദേഹം ഒരിക്കലും തന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ പറഞ്ഞത് സത്യമായിരിക്കും, അയാളുടെ തെളിവിന് കൂവത്തുണ്ട്. അതല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം, അല്ലെങ്കിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് ഏർപ്പെട്ട് ആറുമാസത്തിന് മുമ്പേ ഈ പെണ്ണ് പ്രസവിക്കണം. ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലം എത്രയാണ്? ആറുമാസം. അത് ഖുർആനിൽ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യമാണ്. ഖുർആനിൽ അള്ളാഹു തെളിച്ചു പറഞ്ഞിട്ടില്ല, പക്ഷെ ഗുണിച്ചാൽ കിട്ടും, അല്ല ഇപ്പൊ കണക്കൂട്ടിയാൽ കിട്ടും. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഗർഭവും പ്രസവവും കുട്ടിയെ നോക്കലും എല്ലാം കൂടി പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? 30 മാസങ്ങളാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മറ്റൊരാഴത്തിൽ പറഞ്ഞു, വൽവാലിദാത്തു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈൻ, സ്ത്രീകൾ കുട്ടികളെ മുലയൂട്ടും 2 വർഷം, മുലയൂട്ടണം 2 വർഷം. അപ്പൊ മുലയൂട്ടലും ഗർഭവും അടക്ക അള്ളാഹു എത്ര പറഞ്ഞു? 30 ശഹറ, 30 മാസം. മുലയൂട്ടൽ കാലം മാത്രം എത്ര പറഞ്ഞു അള്ളാഹു ഖുർആനിൽ? 2 വർഷം. 30 മാസത്തിന് 2 വർഷം അഥവാ 24 മാസം, കുറച്ചത്ര 6 മാസം. അപ്പൊ ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലം എത്രയാണ്? 6 മാസം. അതിനു മുമ്പേ പ്രസവിച്ചു. അപ്പോ എന്താണ്, അതിനു മുമ്പേ വളർച്ചയുള്ള കുട്ടിയെ പ്രസവിച്ചാൽ ഇദ്ദേഹത്തിന്റെ, അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹത്തിന്റെ തെളിവ് കുറച്ച് ബലമുള്ളതാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, അദ്ദേഹം വെറും ഒരു പേർക്ക് തോന്നിയൊരു സംശയം എന്ന് പറഞ്ഞതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അംഗീകരിച്ചു കൊടുത്തില്ല. കാരണം അസ്ലുൽ മുസ്ലിമീൻ അൽ ബറാഅ, മുസ്ലിമീങ്ങളുടെ അസൽ നമ്മളൊരു മുസ്ലിമിനെ കണ്ടാൽ മനസ്സിലാക്കേണ്ട എന്താണ്? ബറാഅത്താണ്. കാരണം അയാള് ബറാഅത്ത് എന്ന് പറഞ്ഞാൽ ബന്ധം വിച്ഛേദിക്കാനുള്ള ബറാഅത്ത് എന്ന് മനസ്സിലാക്കരുത്. ഇവിടെ ബറാഅത്തിന്റെ അർത്ഥം തെറ്റുകളിൽ നിന്ന് അദ്ദേഹം ബറാഅത്തിലാണ്, മനസ്സിലായോ? തെറ്റുകളിൽ നിന്ന്, മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ബറാഅത്തിലാണ് എന്നതാണ് ഒരു മുസ്ലിമിന്റെ അസൽ. അടിസ്ഥാനപരമായി നമ്മൾ ഒരു മുസ്ലിമിനെ കണ്ടാൽ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്, നല്ല മുസ്ലിമായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. അല്ല, നമുക്ക് ഹറാമുകൾ ഉണ്ടെന്നറിഞ്ഞാലേ പിന്നെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കാൻ പാടുള്ളൂ എന്നതുപോലെ ഇത് എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അസൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അസലിനെതിരായത് കിട്ടിയാലേ അതിനെതിരായത് മനസ്സിലാക്കാൻ പാടുള്ളൂ, സംശയത്തിന് പിന്നാലെ പോകാൻ പാടില്ല, തെറ്റായ കാര്യം. പറഞ്ഞു നിന്റെ റൈബ് നീ ഒഴിവാക്കുക, നിന്റെ റൈബില്ലാത്തതിലേക്ക്. ഏതുപോലെ ഇപ്പൊ ഒതു കൊടുത്തു എന്ന് ഉറപ്പാണ്, മുറിഞ്ഞോ ഇല്ലെന്ന് സംശയം, അപ്പൊ ഏതിൽ ഉറപ്പിക്കണം? ഒതു ഉണ്ട് എന്നുള്ളതിനാണ് ഉറപ്പിക്കേണ്ടത്. ഒതു എടുത്തിട്ടില്ല എന്നുള്ള കാര്യം, ഒതു മുറിഞ്ഞ കാര്യം ഉറപ്പാണ്, എടുത്തോ ഇല്ലെന്ന് സംശയം, അപ്പൊ ഒതു ഇല്ല എന്നുള്ളതിലാണ് ഉറപ്പിക്കേണ്ടത്. എന്നതുപോലെ മുസ്ലിമീങ്ങളുടെ അസൽ ബറാഅത്താണ്. അപ്പോ ആ സ്ത്രീ മുസ്ലിമായ സ്ത്രീയാണ്, അപ്പൊ അവരുടെ അസൽ എന്താണ്? അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനത്തെ സംശയങ്ങൾ കൊണ്ട് അത് ആരോപിക്കാൻ ഒരിക്കലും പാടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് ഇത് സമ്മതിച്ചു കൊടുത്തില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദാഹരണം വിവരിച്ച് അദ്ദേഹത്തെ ഖണ്ഡിച്ചു. അപ്പൊ ചില സമയത്ത് മിസാൽ ഉദാഹരണങ്ങൾ വേണ്ടിവരും. ഏതിൽ വരെ? ഖദാഇൽ വരെ. രണ്ട് കക്ഷികൾക്കിടയിൽ തീർപ്പ് കൽപ്പിക്കാൻ വരെ ചിലപ്പോൾ എന്തുകൊണ്ടിരും? ഉദാഹരണങ്ങൾ വേണ്ടിവരും, ഹിക്മത്തുകൾ വേണ്ടിവരും. അതിനൊക്കെ ഈ ഹദീസ് തെളിവാണ്. ഒരുപാട് ഹിക്മത്തുകളുള്ള ഹദീസാണ്, നിരവധി വലമാക്കൾ മുഹദ്ദിസുകൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണിത്. നോക്കൂ, നിങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ആ കുട്ടിക്ക് ആ നിറം നൽകിയത്. ഫി അയ്യി സൂറത്തിൻ മാശാ അറക്കബക്, ഏത് രൂപമാണോ അള്ളാഹു ഉദ്ദേശിച്ചത് ആ രൂപത്തിൽ നിന്റെ റബ്ബ് ഏത് രൂപത്തിൽ നിന്നെ ആക്കണമെന്ന് ഉദ്ദേശിച്ചു അള്ളാഹു നിന്നെ അങ്ങനെ ആക്കിയിരിക്കുന്നു. ഇമാം ഖതാദ റഹിമഹുല്ലാ ഖതാദ ഇബ്നു ദിആമ എന്ന താബിഈ പറഞ്ഞു, ഫി അയ്യി സൂറത്തിൻ മാശാ അറക്കബ ഖാല ഖാദിറുൻ വല്ലാഹ് റബ്ബുനാ അലാ ദാലിക്, അള്ളാഹു ആണ് നമ്മുടെ റബ്ബ്, ഇതിന് കഴിവുള്ളവനാണ്. ഏതിന് കഴിവുള്ളവനാണ്? ഇബ്നു കസീർ പറഞ്ഞു, അന്നല്ലാഹ അസ്സ വജല്ല ഖാദിറുൻ, അള്ളാഹുക്ക് കഴിവുള്ളവനാണ്. അലാ ഖൽഖി നുതുഫതി അലാ ശക്ലിൻ ഖബീഹിൻ, അള്ളാഹു വേണമെങ്കിൽ നുതുഫയെ അഥവാ പിതാവിന്റെ ബീജത്തിൽ നിന്ന് അവൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവൻ പടക്കുമായിരുന്നു മോശമായ മൃഗങ്ങളുടെ രൂപത്തിൽ. അൽമുൻകറ അൽഖൽഖ്, രൂപം നമുക്ക് വളരെ വെറുപ്പായി തോന്നുന്ന രൂപത്തിൽ അള്ളാഹു വേണമെങ്കിൽ പടക്കാം. ഏതുപോലെ ഹിൻജീർ പോലെ, ഹിമാർ പോലെ, അങ്ങനെയുള്ള രൂപങ്ങളിൽ അള്ളാഹു ഉദ്ദേശിച്ചാൽ അവൻ പടക്കും. വലാക്കിന്റെ ഖുദ്റത്തിഹി, എന്നാൽ അവന്റെ കഴിവ് കൊണ്ട്, വലുത്ഫിഹി വഹിൽമിഹി, അവന്റെ കാരുണ്യം കൊണ്ട് അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നു. യഖ്ലുഖുഹു അലാ ശക്ലിൻ ഹസനിൻ മുസ്തഖീമിൻ മുഅ്തദിലിൻ താമ്മിൻ ഹസനിൽ മൻദരി വൽ ഹൈഅ, നല്ല പൂർണ്ണമായ സുന്ദരമായ നല്ല ഒത്ത രൂപത്തിൽ അള്ളാഹു നമ്മെ പഠിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ് വലില്ലാഹിൽ ഹംദ്. ഫി അയ്യി സൂറത്തിൻ മാ ശാ അറക്കബ കല്ലാ ബൽ തുകദ്ദിബൂന ബിദ്ദീൻ വഇന്ന അലൈക്കും ലഹാഫിളീൻ كلا بل تكذبون بالدين باقي آيات قلنا اودي المشاشن ممكن تفسير براها فدار انا من اودي. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وان عليكم لحافظين كراما كاتبين يعلمون ما تفعلون إن الأبرار لفي نعيم وإن الفجار لفي جحيم يصلونها يوم الدين وما هم عنها بغائبين وما أدراك ما يوم الدين ثم ما أدراك ما يوم الدين يوم لا تملك نفس لنفس شيئا نفس لنفس شيئا والأمر يومئذ لله كلا بل تكذبون بالدين كارم ഇങ്ങനെ ഒക്കെ ആയിട്ടും അല്ലാഹുവിന്റെ സൃഷ്ടിപ്പ് ഇങ്ങനെ ആയിട്ടും ഇതൊക്കെ ഏതൊരാൾക്കും സലീമായ കൽബുള്ള ഏതൊരാൾക്കും മനസ്സിലാകുന്നതായിട്ടും كلا بل تكذبون بالدين كلا ബൽ തുകദ്ദിബൂൻ, നിങ്ങൾ നിഷേധിക്കുകയാണ്. ബിദ്ദീൻ അഥവാ ബിയൗമിൽ ഖിയാമ, ഖിയാമത്തെ നാളെ നിഷേധിക്കുക, അതാണ് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് നമ്മെ വജ്ജിച്ചു കളഞ്ഞിട്ടുള്ളത്. ഖിയാമത്തെ നാളിനെ കുറിച്ചുള്ള വിശ്വാസം എത്രത്തോളം ദൈഫാകുന്നോ അത്രത്തോളം ഒരു മനുഷ്യൻ അല്ലാഹുവിങ്കൽ നിന്ന് അകന്നുപോകും, അല്ലാഹുവിന്റെ താഅത്തിൽ നിന്ന് അവൻ അകന്നുപോകും. എത്രമാത്രം അതിന് കുവത്തുണ്ടോ അത്രമാത്രം അവൻ അല്ലാഹുവിലേക്ക് അടുക്കും, അല്ലാഹുവിനവൻ അനുസരിക്കും. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, വഇന്ന അലൈക്കും ലഹാഫിളീൻ, വഇന്ന അലൈക്കും ലഹാഫിളീൻ, വഇന്ന അലൈക്കും, തീർച്ചയായും നിങ്ങൾക്ക് മേലുണ്ട്. ലഹാഫിളീൻ ഹാഫിളൂൻ എന്നാണ് വേണ്ടത്. ഇന്ന വന്നുകൊണ്ടാണ് ഹാഫിളീൻ. ഇവിടെ ഹാഫിളീൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശം സൂക്ഷിപ്പുകാരായ ചില ആളുകൾ അഥവാ മലക്കുകൾ, അള്ളാഹു റബ്ബുൽ ആലമീൻ ഏർപ്പെടുത്തിയിട്ടുള്ള മലക്കുകൾ. ഇബ്നു കസീർ പറയുന്നു, യഅനി വഇന്ന അലൈക്കും ലമലായികതൻ ഹഫളതൻ കിറാമൻ, മാന്യന്മാരായ മലക്കുകൾ. വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ, അല്ലാഹു അവരെ കുറിച്ച് പറഞ്ഞത് അവർ കിറാമാണ്. കരീം എന്നതിന്റെ ജമാണ് കിറാം. ഏതുപോലെ കബീറിന് കിബാർ, സഗീറിന് സിഗാർ എന്ന് പറയുന്നത് പോലെ കരീം കിറാം, വളരെ മാന്യന്മാരായ മലക്കുകൾ. കിറാമൻ കാതിബീൻ, കാതിബീൻ എന്ന് പറഞ്ഞാൽ കാതിബ് എഴുതുന്ന ആൾ, അതിന്റെ ബഹുവചനമാണ് കാതിബൂൻ. ഇവിടെ കാതിബീൻ എന്നായത് ഇന്ന, നേരത്തെ ഇന്ന വന്നോളൂ, ഇന്ന ആലയിക്കും ലഹാഫുദ്ദീൻ കിറാമൻ കാതിബീൻ എന്ന് വന്നത് ഇന്ന വന്നതുകൊണ്ടാണ് കാതിബൂൻ കാതിബീനായത്. കിറാമൻ കാതിബീൻ, എഴുത്തുകാരായ മാന്യന്മാരായ സൂക്ഷിപ്പുകാരായ മലക്കുകൾ. അതുകൊണ്ട് ഫല തുഖാബിലൂഹും ബിൽ ഖബായിഹ്, ഈ മലക്കുകൾക്ക് നിങ്ങൾ എഴുതാൻ കൊടുക്കുന്നത്, അവർ നിങ്ങളെ കാണേണ്ടത് കബീഹായ വൃത്തികെട്ട പ്രവർത്തനങ്ങളോടെയല്ല. കരീമായ ഒരാളുടെ മുന്നിൽ നമ്മൾ എന്ത് ചെയ്യും? നല്ല മാന്യനായ ഒരാളാണ്, അയാളുടെ മുന്നിൽ തോന്നിവാസികൾ വരെ ചിലപ്പോ കണ്ടാൽ കയറ്റി കൊടുത്തൊക്കെ താഴ്ത്തിവിടും, അങ്ങനെ ചെയ്യാറ്. എന്താണ്, വരുന്ന ആൾ കുറച്ച് കരീമായ ആളാണ്. ഇത് മനുഷ്യർക്കിടയിൽ സ്വാഭാവികമായ കാര്യമാണ്. ഏറ്റവും കരീമായ അള്ളാഹു റബ്ബുൽ ആലമീൻ, അവനെ കുറിച്ച് നമുക്ക് എന്തുകൊണ്ട് ഈ ഒരു ഹയാ ഇല്ല, ലജ്ജയില്ല? അള്ളാഹു കാണൂലേ എന്നൊരു ഹയാ എങ്ങനെ ഇല്ലാതായി പോയി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അള്ളാഹു അഹഖു അൻ തുസ്തഹിയ മിൻ, അള്ളാഹു അഹഖു അൻ തസ്തഹി മിൻ, നീ ലജ്ജിക്കാൻ ഏറ്റവും യോഗ്യതയുള്ളവൻ അള്ളാഹുവാണ്. അള്ളാഹിന്റെ മലക്കുകളെ നോക്ക്, അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞു കരീം. അള്ളാഹുവിന്റെ മലക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു കിറാമൻ കാതിബീൻ, അവരും കരീമായ ആളുകളാണ്. അള്ളാഹിന്റെ കറമ പോലെയല്ല അവരുടെ കറം, പക്ഷേ അവർക്കും അള്ളാഹു ആസിഫത്ത് പറഞ്ഞു കിറാമൻ കാതിബീൻ, മാന്യന്മാരായ മലക്കുകൾ. അതുകൊണ്ട് അവർ കാണുക, സഹോദരങ്ങൾ, നമുക്ക് എങ്ങനെ കബീഹായ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കാൻ സാധിക്കും? അള്ളാഹുവിന് ഉറപ്പുള്ള പ്രവർത്തനങ്ങൾ, അതുകൊണ്ട് സൂക്ഷിക്കുക. അതുകൊണ്ട് അവരെ നിങ്ങൾ കബാഹികളും കബായഹുമായി നേരിടരുത്. ഫൈന്നഹും യക്തുബൂന അലൈക്കും ജമീഅ അഅമാലിക്കും, നിങ്ങളുടെ മുഴുവൻ പ്രവർത്തനങ്ങളും അവരെഴുതി വെക്കുന്നുണ്ട്. അള്ളാഹു കാണുന്നുണ്ട്, സാക്ഷികളുണ്ട്, എല്ലാം ഉണ്ട്. അള്ളാഹിനെ ആരും ചോദ്യം ചെയ്യുകയില്ല. പക്ഷെ എന്നിട്ട് നോക്ക്, അള്ളാഹു എഴുതി വെക്കുക. പരലോകത്ത് നമ്മുടെ കിതാബ് നമുക്ക് തരും, എന്നിട്ട് പറഞ്ഞു പറയും കഥാ ബിനഫ്സിക യൗമ അലൈക ഹസീബ, ഇന്ന് നിന്നെ വിചാരണ ചെയ്യാൻ നീ തന്നെ മതി. ഇഖ്റ കിതാബക, നിന്റെ കിതാബ് നീ വായിക്ക. കഥാ ബിനഫ്സിക യൗമ അലൈക ഹസീബ, നിനക്ക് ഹസീബ ഇന്ന് നീ തന്നെ മതി. സൂറത്തുൽ ഇസ്റായിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ കാര്യമാണിത്. അതുകൊണ്ട് തന്നെ വൃത്തികെട്ട പ്രവർത്തനങ്ങൾ, അത് മാത്രമല്ല നമ്മൾ നഗ്നരായിരിക്കുക എന്നതുകൂടി ഇവരുടെ മുന്നിൽ നമ്മൾ ലജ്ജിക്കേണ്ടതുണ്ട്. അള്ളാഹിന്റെ മുന്നിൽ ലജ്ജിക്കണം, അതുപോലെ ഈ മലക്കുകളുടെ മുന്നിലും നമ്മൾ ലജ്ജിക്കണം. നമുക്ക് നഗ്നരാവാൻ അനുമതിയുള്ള സ്ഥലത്തല്ലാതെ അങ്ങനെ ആകാൻ പാടില്ല. അനുമതിയുള്ള സ്ഥലങ്ങളാണ് ഒന്ന് കുളിക്കുമ്പോൾ, അതുപോലെ ഹലായിലായിരിക്കുമ്പോൾ വിസർജന സ്ഥലത്ത്, അതുപോലെ ഒരാൾ അയാളുടെ കിടപ്പറയിൽ, അവർ അയാളുടെ ജൗജുമായി, അയാളുടെ ഭാര്യയുമായി, അയാൾക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളവരുമായി കിടപ്പറയിൽ അയാൾക്ക് നഗ്നനാകാൻ അള്ളാഹു അനുമതി കൊടുത്തിട്ടുണ്ട്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഉദ്ദേശം അനുസരിച്ച് നമ്മൾ കാണാത്ത നമ്മുടെ കൂടെയുള്ള ആളുകൾ മാറി നിൽക്കും. നമ്മൾ കാണാത്ത നമ്മുടെ കൂടെയുള്ള ആളുകൾ മാറി നിൽക്കും. അവർ ഹയാ ഉള്ളവരാണ്. മലക്കുകൾക്ക് ഹയാ ഉണ്ട്. അതിന് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ സ്ഥിരപ്പെട്ടതാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കുറിച്ച് പറഞ്ഞു, അലാ അസ്തഹി മിൻ റജുലിൻ തസ്തഹി മിൻഹുൽ മലായിക, മലക്കുകൾ പോലും ഹയാ ഉള്ള ലജ്ജിക്കുന്ന ഒരാളുടെ മുന്നിൽ ഞാൻ ലജ്ജിക്കണ്ടയോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ വളരെ അറിയപ്പെട്ടൊരു സിഫത്താണ്, അദ്ദേഹം അതീവ ഹയാ ഉള്ള ആളാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹം വളരെ ഹയാ ഉള്ള ആളാണ്, ഹയായിൽ അറിയപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ മലക്കുകൾ പോലും ഹയാ ആകുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു, ഉസ്മാനെ മലക്കുകൾ ലജ്ജിക്കുന്നു, ആ ഉസ്മാനെ ഞാനും ലജ്ജിക്കേണ്ടതില്ലേ എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കാര്യമാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു, നുഹീതു അനി തഅരി, നുഹീതു ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്നു, അനി തഅരി ഔറത്ത് വെളിവാക്കുക, നഗ്നനാവുക എന്നത് ഞാൻ വിലക്കപ്പെട്ടിരിക്കുന്ന കാര്യമാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അഥവാ നഗ്നനാകാന്ന് പറഞ്ഞ ഇവിടെ ഉദ്ദേശം, ഞാൻ ഈ പറഞ്ഞ സന്ദർഭങ്ങളിലൊഴികെ ആരും നമ്മളെ കാണുന്നില്ലെങ്കിലും വെറുതെ നഗ്നനായിരിക്കാൻ പാടില്ല. ആളുകൾ കാണുമ്പോൾ പിന്നെ പറയേണ്ടല്ലോ, അത് വലിയ അശദ്ദായ ശദീദായ കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവിടുന്ന് നുബുവത്തിന് മുമ്പും 40 വയസ്സിന് മുമ്പും പാലിച്ചിട്ടുള്ള ഒരു കാര്യമാണെന്ത്, നഗ്നനാകാതിരിക്കുക എന്നത്. അവിടുന്ന് ജാഹിലിയ കാലഘട്ടത്തിൽ നുബുവത്തിന് മുൻപ് കാബ മക്കയിലെ ഖുറൈശികൾ പുതുക്കി പണിയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടത്തേക്ക് കൊണ്ടുവന്ന കല്ല്, കാബ നിർമ്മിക്കാൻ വേണ്ടുന്ന കല്ല് ഇങ്ങനെ ചുമന്ന് പോകുന്നുണ്ടായിരുന്നു. സഹീൽ ബുഖാരിയിലും ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്ത, ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഒരു സംഭവമാണത്. അഥവാ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചുമന്നു പോകുമ്പോൾ പിന്നിലുള്ള ആൾ, അത് അബ്ബാസ് ആയിരുന്നു എന്ന് പറഞ്ഞു. അതായത് നബി അരയിൽ ഉടുത്തിരുന്ന തുണി അതൊന്ന് ചുമലിൽ വെച്ചിരുന്നെങ്കിൽ കല്ല് നന്നായി കൊണ്ടുപോകാലോ എന്ന് പിന്നിൽ നിന്ന് അബ്ബാസ് പറഞ്ഞു. നമുക്ക് മനസ്സിലാകുന്നത് അവർ ഔറത്തിന്റെ വിഷയത്തിൽ അങ്ങനെ സൂക്ഷ്മത അങ്ങനെയൊന്നും പാലിച്ചിരുന്നില്ല എന്നുള്ളതാണ് ആ കാലത്ത്. കാരണം കഅബ നഗ്നരായി തവാഫ് ചെയ്തിരുന്ന ആളുകളാണല്ലോ, അവരുടെ ഹജ്ജിൽ അങ്ങനെയാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ബാസ് ഇത് പറഞ്ഞത് കേൾക്കുകയും തുണിയെടുത്ത് ചുമലിൽ വെക്കുകയും ചെയ്തു. ഇത് ചെയ്ത ഉടനെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ബോധരഹിതനായി താഴേക്ക് വന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം താഴേക്ക് വന്നു. പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും നബുവത്തിന് മുമ്പാകട്ടെ ശേഷമാകട്ടെ ആളുകൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔറക്ക് കണ്ടിട്ടില്ല. ആളുകൾ എന്ന് പറഞ്ഞാൽ പുറത്തുള്ള ആളുകൾ, സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവദിക്കപ്പെട്ട ആളുകൾ അത് കാണുന്നുള്ളത് സ്വാഭാവികമാണല്ലോ. അതല്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഔറക്ക് കാണപ്പെട്ടിട്ടില്ല. ഇത് ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്തതാണ്. എന്നാൽ ഈ ഹദീസിന്റെ മറ്റ് ചില ഷവാഹിദ് സാക്ഷികളായി വന്നിട്ടുള്ള ചില ഹദീസുകളിൽ ഇങ്ങനെ കൂടെ വന്നിട്ടുണ്ട്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നു റസൂലുള്ള ബോധരഹിതനായിരുന്നു ആ സമയത്ത്. അപ്പൊ അബൂ താലിബിന്റെ അരികിൽ ഇത് ചില ആളുകൾ ചെന്ന് പറഞ്ഞു കൊടുത്തു. റസൂലുള്ളാന്റെ അമ്മായ നബിയുടെ കഫീലായിരുന്ന, നബിയുടെ കഫാലത്തേറ്റിരുന്ന അബൂ താലിബിന്റെ അടുത്ത് ഇത് പോയി പറഞ്ഞു കൊടുത്തു. അപ്പൊ അബൂ താലിബ് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, എന്താണ് ബോധരഹിതനായപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് പറഞ്ഞു, അതാനി ആസിൻ, എന്റെ അരികിൽ ഒരാൾ വന്നു, അലൈഹി സിയാബുൻ ബീദുൻ, വെള്ള വസ്ത്രം ധരിച്ചിട്ടാണ് വന്നത്. ഫഖാലലി, എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇസ്തതിർ, നീ നഗ്നത മറക്കുക. എന്താണ് സത്ര തന്നെ മറച്ചു എന്നല്ല, സുസൂത്ര മറ ഇന്ന് സുത്ര എന്ന് പറയാറുണ്ട്. ഇസ്തതിർ, മറക്കുക എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറച്ചു. ഇതപ്പോഴാണ് നബുവത്തിന്റെ മുൻപാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഫകാന ദാലിക അവ്വലു മാ റആഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിന നബുവ, സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നബുവത്തിന്റെ അടയാളമായി കണ്ടതിൽ ആദ്യത്തെ ഇതാണ്. നബുവത്തിന്റെ അടയാളമായി ഇത് 40 വയസ്സിന് മുമ്പാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ വഹി ഖുർആൻ അത് കിട്ടിയിട്ടില്ല. ആദ്യത്തത് ഇഖ്റാ ബിസ്മിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ മലക്ക് പറഞ്ഞൊരു വാക്കായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടത് ഇസ്തതിർ അൻ ഖീല ലഹു ഇസ്തതിർ എന്നാണ്. ഫമാ റുഇയത ഔറതുഹു മിയൗമിഇസ് ആ ദിവസത്തിന് ശേഷം പിന്നെ ഒരിക്കലും സല്ലല്ലാഹു അലൈഹി വസല്ലം ഔറത്ത് ആരും കണ്ടിട്ടില്ല. അപ്പൊ നോക്ക് നിങ്ങൾ എത്ര ഗൗരവമുണ്ട് ഈ കാര്യത്തിന്. റസൂലുള്ളാഹി നബുവത്തിന്റെ വാക്കായി ആദ്യം കിട്ടിയ വാക്ക് ഇസ്തതിർ എന്നാണെങ്കിൽ അതിനെത്ര ഗൗരവമുണ്ട്. ഔറത്തിങ്ങനെ കാണിക്കുക എന്നത് വളരെ മോശമായ കാര്യമാണ്. ജനങ്ങളുടെ ഔറത്ത് പുറത്തേക്ക് കാണിക്കുക എന്നത് മോശമായ കാര്യമാണ്. പുരുഷന്മാരുടെ ഔറത്ത് എന്താണെന്ന് പുരുഷന്മാർക്കറിയാം, മുട്ടുപൊക്കളിന്റെ ഇടയിലാണ് ഔറത്ത്. ഈ ഔറത്തിൽ ഖഫീഫുമുണ്ട്, ശദീദുമുണ്ട്, തഖീലുമുണ്ട്. ഇതിൽ വളരെ ഖലീലായ ഖഫീഫുമുണ്ട്, ഖലീലുമുണ്ട്. ഖലീലായ കടുത്ത ഔറത്തിൽ പെട്ടതാണ് നമ്മുടെ മുൻഭാഗവും പിൻഭാഗവും. എന്നാൽ അതിൽ കുറച്ച് ഗൗരവം കുറഞ്ഞതാണ് തുടഭാഗം, തുട മുതൽ ബാക്കി മുട്ടുവരെയുള്ളത്, മനസ്സിലായില്ലേ. എന്നാൽ അത് മുഴുവൻ മറക്കുകയാണ് നമ്മൾ വേണ്ടത്. എല്ലാം ഒരുപോലെയാണെന്ന് പറയരുത്. ഔറത്തിൽ ഖലീലുമുണ്ട്, ഖഫീഫുമുണ്ട്. അത് മുഴുവൻ മറക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് നമ്മുടെ വസ്ത്രം വളരെ ഇടുങ്ങിയതും ഇറുങ്ങിയതും ഒക്കെയാണെങ്കിൽ ഔറത്ത് അതിന്റെ സിഫ, അതിന്റെ ഷെയ്പ്പ് എങ്ങനെയാണെന്ന് പുറത്ത് കാണും. സംസ്കാരത്തെ ബാധിക്കുന്ന കാര്യമാണ്. സംസ്കാരത്തിൽ ഔറത്ത് പറഞ്ഞില്ലെങ്കിലോ സംസ്കാരം ശരിയാവോ? സംസ്കാരത്തെ പോലും ബാധിക്കുന്ന കാര്യമാണ് ഔറത്ത് ഇങ്ങനെയുള്ള വസ്ത്രം കൊണ്ട് നമ്മൾ മറച്ചു. നമ്മൾ സ്ത്രീകളോട് പറയാറുണ്ടല്ലോ, ടൈറ്റായ വർദ്ധി ഇടാൻ പാടില്ല, ടൈറ്റായ ചുരിദാർ ഇടാൻ പാടില്ല. എന്താണ് കാസിയാച്ചു ആരിയാജ്, വസ്ത്രം ധരിച്ച നഗ്നങ്ങളാണവർ. ഇത് പുരുഷന്മാർക്കും ബാധകമാണ് അവരുടെ ഔറത്തിന്റെ വിഷയത്തിൽ. അവരുടെ ഔറത്താണ് മുട്ടുപൊക്കളിനിടയിൽ എന്ന് പറഞ്ഞാൽ മുട്ടും പൊക്കളും അടക്കമാണ് മറക്കേണ്ടത്. അത് അതിന്റെ ഷെയ്പ്പ് വളരെ കൃത്യമായി കാണുന്ന രൂപത്തിൽ റുക്കുവിലും സുജൂദിലും പോയാലും ചിലരത് പോകാതെ തന്നെ നിവർന്നു നിന്നവരെ കാണും. ഔറത്ത് മറന്നിട്ടില്ല. സംസ്കാരത്തെ ബാധിക്കുന്ന കാര്യമാണ്. സംസ്കാരം ഫസാദായാൽ പിന്നെ എന്തുകൊണ്ടാണ് പരലോകത്ത് നമ്മൾ ചെല്ലുന്നത്? അള്ളാഹുനെ സൂക്ഷിക്കുക. അള്ളാഹു നേരായ വസ്ത്രം, ഇസ്ലാമികമായ വേഷം ധരിക്കുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അപ്പോൾ മലക്കുകളുടെ വിഷയത്തിൽ ഇതുവരെ സൂക്ഷിക്കണം. കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ, ഇതാണ് അതിന്റെ അർത്ഥം. യഅലമൂന മാ തഫഅലൂൻ, യഅലമൂന, അവരറിയുന്നു. മാ തഫഅലൂൻ, നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്താണോ അത്. മമസ്സഅദി റഹിമഹുല്ലാഹ് ഈ ആയത്തിന്റെ തഫ്സീറിൽ പറഞ്ഞു, കൽബിന്റെ പ്രവർത്തനങ്ങൾ വരെ അള്ളാഹു സുബ്ഹാനഹു തആല ചിലതവരറിയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കൽബിൽ ഒരാൾ ഖൈർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തന്നെ മലക്ക് എന്ത് ചെയ്യും? ചെയ്തു എന്ന് അല്ല, ഒരു ഖൈർ രേഖപ്പെടുത്തും. ചെയ്യാൻ വിചാരിച്ചു ചെയ്തില്ല, ഖൈർ രേഖപ്പെടുത്തും. ഷറായ കാര്യമാണെങ്കിൽ ഖൈറും അങ്ങനെ തന്നെയാണ്. ചെയ്യാൻ വിചാരിച്ചാൽ തന്നെ ഖൈർ രേഖപ്പെടുത്തും. ഷറ് ചെയ്യാൻ വിചാരിച്ചു ചെയ്തില്ല, എന്ത് രേഖപ്പെടുത്തും? ഖൈർ രേഖപ്പെടുത്തും. മനസ്സിലായില്ല. അപ്പോ പിന്നെ അതിൽ ധാരാളം കൊണ്ട് ചെയ്താൽ ഇരട്ടി ഇരട്ടിയായി അള്ള മലക്കുകൾ രേഖപ്പെടുത്തുന്നത്. ആ ഹദീസിൽ വിചാരിച്ചാൽ ഇവരറിയുമെന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അള്ളാഹു എന്താണോ അവരറിയാൻ തീരുമാനിച്ചത് അത് അവരറിയും. ചലമൂന ചലൂൻ, നിങ്ങളുടെ അഫാൽ അവരറിയും. പ്രവർത്തികൾ അഫാലുൽ ജസദായാലും അഫാലുൽ കൽബായാലും അള്ളാഹു ഉദ്ദേശിച്ചത് ഈ മലക്കുകൾ അറിയും. ചലമൂന ചലൂൻ അള്ളാഹു പറയുന്നു, ഇന്നൽ അബറാറ ലഫീ നഈം. അബറാർ എവിടെയാണ്? അബറാർ എന്നാൽ ബർ എന്ന വാക്കിന്റെ ജംആണ് അബറാർ. ബർ എന്നാൽ ബിറിന്റെ ആളുകൾ, നന്മയുടെ ആളുകൾ. അൽ ബറു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ബിറ് ചെയ്യുന്ന ആളുകൾ. മറ്റൊരർത്ഥം ബർ എന്ന് പറഞ്ഞാൽ കരക്ക് എന്ന് പറയും, ബറും ബഹറും. അത് വരെ ഇവിടെ അൽ ബർ, അള്ളാഹിന്റെ ഒരു പേരുണ്ട് അൽ ബറു. ഇന്നഹു ഹുവൽ ബറു റഹീം, അത് ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുള്ള, അള്ളാഹുക്ക് ഒരു പേരുണ്ട് അൽ ബർ. മനുഷ്യനും അവൻ നന്മയുടെ ആളാണെങ്കിൽ ബർ എന്ന് പറയാം. അള്ളാഹിന്റെ ബിറല്ല മനുഷ്യന്റെ ബിർ. അബറാർ എന്നാൽ എന്താണ് അതിന്റെ അർത്ഥം? 55 അബറാർ എന്നാൽ ബർ എന്ന വാക്കിന്റെ ജംആണ്. ഇന്നൽ അബറാർ, പുണ്യവാന്മാർ. ലഫീ നഈം, അവർ നഈമിലായിരിക്കും, സുഖത്തിലായിരിക്കും. മുഫസ്സിറുകൾ പറഞ്ഞു, ഫിദ്ദുന്യ വഫിൽ ആഖിറ, ഈ ലോകത്തും പരലോകത്തും. ഈ ലോകത്ത് മുഅ്മിനീൻ ഉണ്ടാകുന്ന പരീക്ഷണങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഇടയിലെല്ലാം അവന് സബ്ര കൊണ്ട്, ഈമാൻ കൊണ്ട് ലഭിക്കുന്ന ഒരു തുമഅനീനത്തുണ്ട്, ഒരു ശാന്തിയുണ്ട്. ആ അർത്ഥത്തിൽ അവൻ ഈ ലോകത്തും നഈമിലാണ്, പരലോകത്തും ഏറ്റവും വലിയ നഈമിൽ, ജന്നത്തുൻ നഈമിൽ അവനായിരിക്കും. ان الابرار لفي نعيم وان الفجار لفي جحيم. കഴിഞ്ഞ നമ്മൾ പഠിച്ച സൂറത്തുൽ മുത്തഫിഫീൻ ഇതുപോലെ തന്നെയാണ്. അബറാറിന് വിപരീതമായിട്ടാണ് അല്ലാഹു ഫുജ്ജാറിനെ പറഞ്ഞു ഇന്ന കിതാബ് അൽ ഫുജ്ജാരി ലഫി സിജ്ജീൻ. ഇവിടെ അതുപോലെ അബറാറിന് വിപരീതമായി ഫുജ്ജാറിനെ പറയുന്നു, മുസ്ലിമിന് വിപരീത മുഅ്മിനിന് വിപരീതമായി കാഫിർ എന്ന് പറയുന്നത് പോലെ, കാഫിറിനെ മുശ്രിക്കിനെ മുസ്ലിമിന് വിപരീതമായി പറയുന്നത് പോലെ. ഇന്നൽ അബറാറ ലഫി നഈം വഇന്നൽ ഫുജ്ജാറ ലഫി ജഹീം. ഖൈർ പറഞ്ഞാൽ അള്ളാഹു അതിന്റെ എതിർവശം പറയുക എന്നുള്ളത് അള്ളാഹുവിന്റെ ശൈലിയാണ് അവന്റെ കിതാബിൽ. വഇന്നൽ ഫുജ്ജാറ ലഫി ജഹീം, ഫുജ്ജാർ അഥവാ ഫുജൂറിന്റെ ആളുകൾ, വൃത്തികേടിന്റെ അള്ളാഹുക്കെതിരായ എല്ലാ പ്രവർത്തനങ്ങളുടെയും ആളുകൾ, ലഫി ജഹീം അവർ ജഹീമിലായിരിക്കും. ജഹീം എന്നാൽ അന്നാർ, നരകമാകുന്നു. യസ്ലൗനഹാ യൗമദ്ദീൻ, യസ്ലൗനഹാ അവരവിടെ കിടന്നെരിയുന്നതാണ്. യസ്ലൗനഹാ എന്നാൽ അവരെ എല്ലാ ഭാഗത്തു നിന്നും തീ വന്ന് പൊതിയുന്നതാണ്, ഏതെങ്കിലും ഭാഗം കത്തിച്ചു കളയാന്നല്ല. യസ്ലൗനഹാ അവരെ കരിച്ചു കളയും, അവരതിൽ കിടന്നെരിയുന്നതാണ് യൗമദ്ദീൻ, ദീനിന്റെ ദിവസം അഥവാ ഖിയാമത്തിന. യൗമുദ്ദീൻ എന്നാൽ യൗമുൽ ഖിയാമ, യൗമുൽ ഹിസാബ്. യസ്ലൗനഹാ യൗമദ്ദീൻ വമാ അദ്റാക മാ യൗമുദ്ദീൻ. അള്ളാഹു ചോദിക്കുന്നു, വമാ അദ്റാക, നിനക്ക് എന്തറിയാൻ, മാ യൗമുദ്ദീൻ, എന്താണ് യൗമുദ്ദീൻ എന്ന്, ഖിയാമത്ത് നാളെന്ന്. സുമ്മമാ അദ്റാക മാ യൗമുദ്ദീൻ, രണ്ട് തവണ അള്ളാഹു റബ്ബുൽ ആലമീൻ അത് ചോദിക്കാനുള്ള കാരണം അത് അത്രയും ഗൗരവമുള്ളതാണ്, ഖിയാമത്ത് നാൾ അത്രയും ഗൗരവമുള്ളതാണ്. ഈ സൂറത്തിന് തുടക്കത്തിൽ പറഞ്ഞ ഭീതിപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ഖിയാമത്ത് നാളിലുള്ളത്. യൗമലാ തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈആ, യൗമലാ തംലിക്കു അന്നേ ദിവസം, യൗമ അന്നേ ദിവസം, ലാ തംലിക്കു ഉടമപ്പെടുത്തുകയില്ല, നഫ്സുൻ ഒരു നഫ്സും, ലിനഫ്സിൻ മറ്റൊരു നഫ്സിനും വേണ്ടിയും, ഒരാൾക്കും ഒരാൾക്കു വേണ്ടിയും, ഷൈആ ഒന്നും ഉടമപ്പെടുത്തുകയില്ല, മറിച്ച് ഓരോരുത്തരും നഫ്സി നഫ്സി എന്ന് പറഞ്ഞാണ് നടക്കുക. അത് ഏറ്റവും അടുത്ത ഉപ്പയാകട്ടെ ഉമ്മയാകട്ടെ സന്താനമാകട്ടെ പ്രിയപ്പെട്ട ആളാകട്ടെ, ഓരോരുത്തരും മതിയായത് അവന്റെ കാര്യത്തിൽ തന്നെ ഉണ്ട്, മറ്റുള്ളവരുടെ കാര്യം നോക്കണമെങ്കിൽ സ്വന്തം കാര്യം കഴിയണ്ടേ, കഴിഞ്ഞിട്ടില്ല. യൗമല തംലിക്കു നഫ്സുൻ ലിനഫ്സിൻ ഷൈആൻ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്, വൽ അംറു അന്ന് കാര്യം, അൽ അംറു കാര്യം, യൗമഇദിൻ അന്നേ ദിവസം, ലില്ലാഹ് അല്ലാഹുക്കാണ്. ഇമാം ഖതാദ പറഞ്ഞു, ഇന്നും കാര്യം തീരുമാനിക്കാനുള്ള അവകാശം അള്ളാഹുക്ക് മാത്രമാണ്, അന്നും അങ്ങനെ തന്നെ. പക്ഷെ അന്ന് അവനൊരു മുനാജ ഇല്ല, അഥവാ അവനോട് എതിരിടാൻ എനിക്ക് വല്ലതുമുണ്ട് എന്ന് പറയാൻ അന്ന് ആരുമില്ല. ഇതാണ് ഖിയാമത്തെ നാൾ. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ പറയുന്നതും കേൾക്കുന്നതുമായ നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ പാലിക്കുവാൻ, മുസ്ലിങ്ങളായി മരിക്കുവാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലമ വബാരക അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വഅല ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.